ഭഗവതീ വാസുദേവായ നമോ ഭഗവതീ വാസുദേവായ. ഈ വണ്ണം മുരച്ചിട്ടുമാടനാശാൻ പത്നീയുതം മണയ്ക്കൽ ഭഗവതീ പാദപങ്കജദ്വയം വിരവിൽ കൂപ്പുവാനായി ക്ഷേത്രവാതിലെത്തി പരദേവതേ ദേവി പരമപൂജനീയേ വരദായിനി നീതാൻ ദുരിതം കെടുത്തണം അറിഞ്ഞുമറിയാതെ തന്നെയും ഞങ്ങൾ ദേവി വരദേ തെറ്റു ചെയ്തിട്ടില്ലൊരിക്കലായി പോലും. വിരവിൽ ഞങ്ങൾ തൻ പരിതാപം കെടുത്തണം അരിയ പരമേശപുത്രി നീ തുണയരുള്ളിവിധം പ്രാർത്ഥിച്ചിട്ട് നമസ്കരിക്കും നേരം വീടുള്ള പ്രഭാപൂരം കോവിലിൽ പ്രത്യക്ഷമായി ശുഭമാണിക്കണ്ടത് നമ്മുടെ ദുരിതങ്ങൾ ശുഭദായിനി തീർക്കും സന്താപം താനെ നീങ്ങും എന്നുറച്ചന്നു മുതൽ വ്രതമായി രണ്ടുപേരും മേറിന ഭക്തിയോടെ ദിനങ്ങൾ പോക്കിടിനാൻ വൃശ്ചികമണ്ഡലത്തിൽ കാലവും വന്നു ചേർന്നു വ്രതത്തിൻ കാലമല്ല ഭാരതഭൂവിലകം പുലർക്കാലത്തും പിന്നെ സായം സന്ധ്യയിലും താൻ കുളിച്ചു ജപിച്ചിട്ട് ദേവിയെ വന്ദിച്ചിടും പുതുതായുള്ള വസ്ത്രം ധരിക്കുന്നതും പിന്നെ പുതുതായുണ്ടാക്കുന്ന ഭക്ഷണം ഭുജിക്കയും മിതമായി കഴിച്ചിട്ടു മറ്റു വേണ്ടവർക്കെല്ലാം മിതമായി ദാനം ചെയ്യും നിത്യമിങ്ങനെ തന്നെ മനസ്സന്തോഷത്തിനുതകും സത്കഥകളും മതിവന്നിടുവോളം ശ്രവിച്ചും സ്മരിച്ചും താൻ മനദാ ദേവി പാദേ അർപ്പിച്ചുകൊണ്ട് താനും മതിമോദേന തന്നെ വ്രതവും തുടർന്നിത് പതിവായുള്ള ഭജനത്തോടും കൂടി തന്നെ ദിനം കഴിയുന്നതറിവതുമില്ല വർത്താൻ മണ്ഡലവ്രതം പൂർത്തീകരിച്ചു കഴിഞ്ഞത് പണ്ഡിത ശിരോമണി സപ്താഹവ്രതം പൂണ്ട് ഭാര്യയും ഒരുമിച്ച വ്രതധാരിയെന്നാലും മാന്യമാം ഗൃഹധർമ്മം വഴിയായി പാലിക്കും. ഗുരുവിന്റെ അവതാരം. ഓം നമോ ഭഗവതേ നാരായണായ. കുലാചാരാനുസരണ വിവാഹാനന്തരം വധു വയൽവാരോഭിധ്യോ വാസി പത്യാസാകം സവാസ്മനി. മാടനാശാന്റെ സപത്നിയായി തീർന്ന കുട്ടിയമ്മ വിവാഹത്തിന് ശേഷം മരുമക്കത്തായികളായിരിക്കുന്ന സ്വവംശക്കാരുടെ ഹിതവും ആചാരവും അനുസരിച്ച് ഭർത്താവിനോടൊത്ത് വയൽവാര എന്നുപേരായ സ്വന്തം ഭവനത്തിൽ വസിച്ചു. അതോതോ വിധിവസന്തോ ബാലമാടോ വധൂവരോ ഗാർഗസ്ത്യമനിതിഷ്ടാന്തൗ അവരാദാം സർവമന്മാന്യതാം. അനന്തരം വിവാഹത്തിന് ശേഷം വയൽവാരത്ത് വീട്ടിൽ താമസമാക്കിയതിനു ശേഷം ലക്ഷണമൊത്ത വധൂവരന്മാര് കുട്ടിയമ്മയെ അഥവാ മാടനാശാനും ആചാര്യന്മാർ വിധിച്ചിട്ടുള്ള വിധിപ്രകാരമനുസരിച്ച് ഗൃഹസ്ഥധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരായിട്ട് എല്ലാ ജനങ്ങളുടെ ആദരവിന് പാത്രമായി ഭവിച്ചു. കാലേ ബഹുദായാതെ പേദോ ജായ പതീവരോ പുത്രദർശന സൗഭാഗ്യം നാവിന്ദേദാം അഭീഷ്ഠിതമം. അത്യന്തം ശ്രേഷ്ഠരായിരിക്കുന്ന ഈ ദമ്പതികൾ വളരെ നാൾ കഴിഞ്ഞിട്ടും ആഗ്രഹമനുസരിച്ചൊരു പുത്രനെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായില്ല. അഫലത്വം സുവൃഷ്ടാണം കർഷകാനിവ തത്പരാൻ അപുത്രത്വം ദയോർഗന്ധ സർവാൻ ബന്ധൂനതാപയേ. തങ്ങൾ തങ്ങൾ വെച്ചുപിടിപ്പിച്ച് വെള്ളം കോരി വളമിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന വൃക്ഷങ്ങളെ കാലം എത്രയായിട്ടും കായ്ക്കാതിരുന്നാൽ ഇരിക്കുക എന്നില്ല, ആ വൃക്ഷങ്ങളുടെ ഫലോൽപത്തിയെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന കൃഷിക്കാരെ എന്നതുപോലെ കുട്ടിയമ്മയ്ക്കും മാടനാശാനും യഥാകാലം പുത്രനുണ്ടാകാത്തതിലുള്ള ദുഃഖം അവരെയും ബന്ധുജനങ്ങളെയും ദുഃഖിപ്പിച്ചു. ആപ്തോപദേശമാശ്രിധ്യ വിവിധേ പുണ്യകന്മണി അഭൂതാന്ത സുചരതോ വ്യാപൃതോ പുത്രലിപ്സയ. കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും നല്ല ജീവിതം നയിക്കുന്ന മാടനാശാനും കുട്ടിയമ്മയ്ക്കും ഒരു പുത്രനുണ്ടാകണമെന്നുള്ള അഭിലാഷം കൊണ്ട് മഹാന്മാരും ദിവ്യന്മാരുമായ കൃഷ്ണനാശാൻ തുടങ്ങിയിരിക്കുന്നവരുടെയും മറ്റുള്ളവരുടെയും ഉപദേശമനുസരിച്ച് നാനാപ്രകാരത്തിലുള്ള പുണ്യകർമ്മത്തിൽ മുഴുകിയവരായി തീർന്നു. ഗ്രാമാധിദേവതാം ദുർഗാം കുടുംബപരദൈവതാം ജഗദാം മാതരാം വാലോ സാവധു ശരണം വേയോ. കുട്ടിയമ്മയായിരിക്കുന്ന അവധു ചെമ്പഴന്തി ഗ്രാമത്തിലെ അതിദേവതയും വയൽവാരത്ത് വീട്ടുകാരുടെ പരദേവതയും ജഗന്മാതാവും ചന്ദ്രക്കലയായിട്ട് ശോഭിക്കുന്നവളുമായിരിക്കുന്നവളെ മണക്കൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയുമായ ദുർഗാ പരമേശ്വരിയെ ശരണം പ്രാപിച്ചു. എനിക്കൊരു സൽപുത്രനുണ്ടാകണം, പ്രദാനം ചെയ്ത് രക്ഷിക്കണമേ എന്നിങ്ങനെ ശരണം പ്രാപിച്ചു. ദുഃഖേന ഗമ്യതേ അസോ ഇതി ദുർഗ. അതായത് ക്ലേശം, ദേവീ സാക്ഷാത്കാരം ഉണ്ടാകുക, ദുഃഖങ്ങൾ എത്രയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ ഇല്ലാതാക്കി തന്ന് മനുഷ്യന് ഏതൊക്കെ ഐശ്വര്യങ്ങളാണോ സമ്പാദിക്കേണ്ടത് അത് തരുന്ന ആളാണ് ദുർഗാദേവി. പക്ഷെ ദേവീ സാക്ഷാത്കാരം വളരെ ക്ലേശിച്ചാൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ദീപാരാധന വേളായം പ്രാതസായം ച നിത്യം ച സ്നാത്വാ ദേവാലയം ഗത പ്രതിഷ്ണാദേ സ്തോത്രൈ ച ഭക്ത്യാ ദേവീം അസേവത. ആ കുട്ടിയമ്മ എന്നും കാലത്തും വൈകുന്നേരവും കുളിച്ചിട്ട് ദേവാലയത്തിൽ ചെന്നിട്ട് പ്രതിഷ്ഠണാദി കർമ്മങ്ങൾ ഭക്തിപൂർവം ചെയ്തു, സ്തോത്രങ്ങൾ സ്തോത്രപാഠങ്ങൾ ദുർഗാദേവിയെ സേവിച്ചു പോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊന്നാണോ തന്റെ മനസ്സിലുള്ള ആഗ്രഹം അത് പൂർവജന്മാർജിതമായിരിക്കുന്ന ഭക്തിവിശേഷങ്ങളെ കൊണ്ട് ഉണ്ടായതും ആയിരിക്കുന്ന ഭക്തി കൊണ്ട് കുട്ടിയമ്മ ക്ഷേത്രത്തിന് ചുറ്റിനും ഭക്തിപൂർവം പ്രദക്ഷിണം ചെയ്യുക, നമസ്കരിക്കുക, ദേവി മന്ത്രജപാദി കർമ്മങ്ങൾ ചെയ്യുക, ദുർഗാസ്തോത്രങ്ങൾ ചൊല്ലുക എന്നിവ ചെയ്തു. ദേവീ ഭജന രൂപേസ്മിൻ തപസ്യാ നിശമാസ്ഥിത ബാലാകർഷം വേദാമി ബഭൂ ശശികലാസ്തു. കുടുംബപരദേവതയും ജഗന്മാതാവുമായിരിക്കുന്ന ദുർഗാദേവിയെ ഏകാഗ്രതയോടുകൂടി ഭജിക്കുക എന്നതിനും സർവതാ മുഴുകിക്കളയുന്ന ആ കുട്ടിയമ്മ ഭക്ഷണങ്ങളിൽ പോലും നിയന്ത്രണാദികൾ കൊണ്ടും പ്രധാന രൂപമായ ദിനാചര്യാദികളെ കൊണ്ടും ചന്ദ്രക്കലയെന്ന പോലെ ശോഭിച്ചു. ആകാശത്തിൽ ചന്ദ്രക്കല എപ്രകാരമാണോ പ്രശോഭിതമായിരിക്കുന്നത് അതുപോലെ കുട്ടിയമ്മ ശോഭിച്ചു എന്നർത്ഥം. ഇവിടെ ഇതൊക്കെ ഒരു പൂർവ്വജന്മ കർമ്മഫലമാണ്. ഏത് അഭീഷ്ടമാണോ സാധിക്കേണ്ടത് അത് ദേവതയെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം പൂർവ്വജന്മ കർമ്മഫലമാണ്. നമുക്കെല്ലാം ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ കൂടി ഇങ്ങനെയൊരു കർമ്മം ചെയ്താൽ സാധിക്കുമെന്നുള്ളൊരു ദൃഢനിശ്ചയം പൂർവ്വജന്മമായിട്ട് നമ്മളിൽ പ്രേരിപ്പിക്കപ്പെടണം. അതിനുള്ള യോഗ്യതകളെല്ലാം അവരിലുണ്ടാകണം. ദൈവഭജനം കൊണ്ട് തന്നെ എന്തും സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഒരാളിൽ ഉണ്ടാകുന്നത് പൂർവ്വജന്മ കർമ്മഫലമാണ്. ഭാഗവതത്തിൽ തന്നെ പറയും, വിഷ്ണു ഭഗവാൻ വേദവ്യാസൻ ചോദിക്കുന്നുണ്ട്, വേദവ്യാസന്റെ ദുഃഖം കണ്ടിട്ട് വേദവ്യാസനോട് നാരദൻ പറയും, അങ്ങയ്ക്ക് എന്തൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതി അതുകൊണ്ടൊന്നും തൃപ്തി വന്നില്ലെങ്കിൽ ഇനി എഴുതേണ്ടത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് എഴുതുക, അങ്ങയുടെ മനസ്സിലെ എല്ലാ ക്ലേശങ്ങളും മാറ്റിമറിക്കാൻ ഉപയുക്തമായത് ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് എഴുതിക്കഴിഞ്ഞാൽ അങ്ങയുടെ ക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. കൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭാഗവതം എഴുതി ആര്? വേദവ്യാസൻ. അതിൽ സന്തുഷ്ടനായിത്തീർന്ന വേദവ്യാസനും നാരദനും കൂടി ഒരു സംവാദമുണ്ട്. നാരദരെ, ഈ ചെറിയ സന്തോഷം പോലും ഭഗവാന്റെ അവതാരങ്ങൾ എഴുതിയപ്പോൾ എനിക്കുണ്ടായപ്പോൾ നിരന്തരം നാമം ജപിച്ചുകൊണ്ട് കണക്കാനുള്ളൊരു പുണ്യം എങ്ങനെയാണ് എനിക്ക് സാധിച്ചത്? അതിന്റെ സന്തോഷം എത്രയാ പറഞ്ഞറിയിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നാരദൻ പറഞ്ഞു, പൂർവ്വജന്മത്തിൽ ഞാനൊരു ദാസിയുടെ മകനായിരുന്നു. ആ ദാസിയുടെ മകനായിട്ട് ജനിച്ച് വീട്ടിൽ കഴിയുന്ന കാലത്ത് ഒരു ദിവസം കുറെ ഋഷിമാര് ഗൃഹത്തിൽ വന്നു. അവരെ സേവിക്കുക എന്നുള്ള ദൗത്യം എനിക്കും എന്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അവർ നമ്മളെപ്പോലൊന്നുമല്ല, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കും. നമ്മളൊക്കെ 7 മണിക്ക് കുളിക്കും, അവര് 3 മണിക്ക് എഴുന്നേറ്റ് കുളിക്കും. പ്രഭാതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് അവര് ദേവതകളുടെ ധ്യാനത്തിൽ മനസ്സിനെ പ്രതിഷ്ഠിക്കും. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആരാണോ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന വീട് എവിടെയുണ്ടോ അവിടെ എന്തായിരിക്കും? സർവ ഐശ്വര്യങ്ങളുടെയും ഗൃഹമായിരിക്കും എന്നാണ് ശാസ്ത്രങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നത്. എത്രയധികം പറഞ്ഞാലും നമുക്കതൊന്നും താല്പര്യമില്ല. അങ്ങനെ കിടന്നൊന്ന് ഉറങ്ങുക, ആ സമയത്ത് ഒന്നും കൂടെ ഉറങ്ങാൻ നമ്മൾ നോക്കും. കാര്യം എല്ലാ ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളതാണ്, ഗുരുദേവൻ തന്നെ ശ്രീനാരായണ ധർമ്മത്തിലും പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായതിനു ശേഷമേ അടുക്കളയിൽ പ്രവേശിക്കാവൂ സ്ത്രീകൾ എന്ന്. പക്ഷെ ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. എന്നാ വേറെ എന്തെങ്കിലും ഉത്സവ ആഘോഷാദി കർമ്മങ്ങളാണെങ്കിൽ അതിലൊക്കെയാണ് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ താല്പര്യത്വം. അപ്പൊ ഇവിടെ ഈ ദാസികളുടെ ഗൃഹത്തിൽ വന്ന ഋഷിമാര് നല്ലവണ്ണം തപസ് ചെയ്യുന്നതും അന്യോന്യം പ്രാർത്ഥിക്കുന്നതും അന്യോന്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ചും കേട്ടിട്ട് സന്തുഷ്ടനായി തീർന്നു. ആരാ? കൊച്ചു ബാലനായിരിക്കുന്ന ദാസിയുടെ മകൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് അറിയാനിടയായ ദാസിയുടെ മകൻ നേരെ തപസ്സിനായി കാട്ടിലേക്ക് പോയി. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിരന്തരം ജപിച്ചു. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ദിവസം മനസ്സിനെന്തെന്നില്ലാത്ത ആനന്ദം, നിയന്ത്രിക്കാൻ പറ്റാത്ത ആനന്ദം വന്നു. അങ്ങനെ മന്ത്രോച്ചാരണത്തിന്റെ ശക്തി കൊണ്ട് ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. എന്താണ്, 4 കൈകളോടുകൂടിയ വിഷ്ണു ഭഗവാന്റെ ദിവ്യരൂപം. അത് കണ്ട് ആനന്ദ പുളകിതനായി തീർന്നു ആര്? നാരദൻ. സന്തോഷാശ്രുക്കൾ പൊഴിച്ചും ഗദ്ഗദം നാമം ജപിച്ചും തന്നെ തന്നെ മതിമറന്നുകൊണ്ട് വിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ മനസ്സിനെയും ആത്മാവിനെയും ലയിപ്പിച്ചു. ഇത് കുറച്ചു നേരം കഴിഞ്ഞ് വിഷ്ണു ഭഗവാന്റെ ദിവ്യരൂപം മായുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ സന്തുഷ്ടനല്ലാത്ത നാരദനോടൻ തന്നെ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, എനിക്ക് വീണ്ടും അങ്ങയുടെ ആ രൂപത്തെ കണ്ട് മതിമറന്നിരിക്കാൻ ഒന്ന് അനുഗ്രഹിക്കണം. വീണ്ടും നാമജപം തുടങ്ങി. തുടങ്ങി കുറെ നാള് ചെയ്തിട്ടും വിഷ്ണു ഭഗവാന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഒരു അശരീരി ഉണ്ടായി. ഈ ജന്മത്തിൽ നിനക്ക് ഇത്രയേ സാധിക്കുകയുള്ളൂ, അടുത്ത ജന്മമാകാം നിനക്ക് ദിവ്യരൂപദർശനം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ജന്മത്തെ എന്റെ അമ്മ പാമ്പ് കടിയേറ്റ് മരിക്കുകയും അടുത്ത ജന്മത്ത് ഞാൻ വീണ്ടും വളരെ കാലം നാമം ജപിച്ചതിന് ശേഷം അടുത്ത ജന്മം എനിക്ക് ലഭിച്ചു. അതാണ് ഈ ജന്മം. ഏത്? നാരദന്റെ. കഴിഞ്ഞ ജന്മത്ത് ആരെങ്കിലും ഈശ്വരനോട് ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്ത് അവരുടെ കർമ്മം വളരെ സംശുദ്ധവും ധർമാധിഷ്ഠിതവുമായിരിക്കും. ഈശ്വരനോട് താൽപ്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ എത്ര പ്രയത്നിച്ചാലും ബാഹ്യമായ ചന്ദനക്കലയോ അല്ലെങ്കിൽ തുളസീതളോ ചൂടുന്നതിൽ മാത്രം നിൽക്കുകയേത് ഈശ്വരഭക്തി, ക്ഷേത്രദർശനം. കുടുംബകാര്യങ്ങളിൽ മാത്രം വ്യാപിച്ച് അതിൽ മാത്രം ലയിച്ചു കഴിയുന്ന ഒരാളെ പറയുന്ന ഭാഗവതത്തിലെ പേരാണ് മൂഢബുദ്ധി. ദേഹാഭിമാനം വർദ്ധിപ്പിച്ച് അതിൽ അഹങ്കരിച്ച് തന്നിഷ്ടപ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയിലെ മൂഢരെന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ആ അർത്ഥത്തിൽ തന്നെ മൂഢബുദ്ധികളായിത്തീരുന്ന നമ്മൾ ഓരോരുത്തരും ദേഹാഭിമാനം ത്യജിച്ച് ഈശ്വരഭജനത്തിന് പാത്രീഭൂതരാകണം, ഈശ്വരൻ ഭജനം ചെയ്യാൻ ഈശ്വരന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ കുട്ടിയമ്മയുടെ പൂർവ്വജന്മകർമ്മ വാസന എപ്രകാരമാണോ നാരദനിൽ പൂർവ്വജന്മകർമ്മ വാസന ഉണർന്നത്, നിരന്തരം നാമം ജപിക്കുന്നില്ല അഭീഷ്ട സിദ്ധിക്ക് ഇഷ്ടഫല ഗ്രാഹ്യത്തെ ആഗ്രഹിക്കുന്നത് സഫലീകരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയമ്മയ്ക്ക് ഒരു പുത്രൻ ജനിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ മണക്കിലെ ദേവീക്ഷേത്രത്തിൽ ദുർഗാദേവിയുടെ അരികിച്ചെന്ന് തന്നെ മറന്നുകൊണ്ട് ദുർഗാദേവിയെ സ്തുതിക്കുന്നതാണ് ഇവിടെ പ്രാർത്ഥിച്ചത്. വളരെ ഭക്തിയോടും നിഷ്ഠയോടും കൂടിയുള്ള കുട്ടിയമ്മയുടെ പ്രാർത്ഥന. എന്തായാലും ദുർഗാദേവി കേൾക്കാണ്ടിരിക്കില്ല, അതുതന്നെ ഇവിടെ പറയുന്നു.
ദീപാരാധനവേളായം ദേവാലയ പുരോഭുവി ധ്യാനസ്തംദം ജനോ പശ്യ പ്രത്യക്ഷ പരമേശ്വരി.
ദീപാരാധനവേളയിൽ മണിക്കൽ ക്ഷേത്രത്തിൽ വന്നിരുന്ന ജനങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ദീപാരാധന നടത്തുന്ന സമയത്ത് ദേവാലയത്തിന്റെ മുൻവശത്ത് ദേവീധ്യാനത്തിൽ മുഴുകി നിൽക്കുന്ന ആ കുട്ടിയമ്മയുടെ പ്രത്യക്ഷമായ രൂപം കണ്ടിട്ട് സാക്ഷാൽ ദുർഗാ പരമേശ്വരിയാണെന്ന് പോലും ജനങ്ങൾ സങ്കല്പിച്ചുപോയി. ഇപ്പം മനസ്സിലായ നാരായണ ഗുരുദേവന്റെ മഹത്വം.
ഗതേ സംവത്സരേ ജാത പൂർണിമായാം തു പാവനേ തൃതീയസ്മിൻ ത്രിയാമായ യാമേ സസ്വപ്നമൈഷ.
ആ കുട്ടിയമ്മ അങ്ങനെ ഒരു വർഷക്കാലം നീണ്ട് ദേവീഭജനത്തിൽ മനമൊരുകി തപസ് ചെയ്തു വരുന്ന കാലത്ത് ഒരിക്കൽ വെളുത്ത വാവ് നാളിൽ രാത്രിയുടെ പാവനമായ മൂന്നാം യാമത്തിൽ ഒരു ദിവ്യമായ സ്വപ്നം കണ്ടു.
വത്സേ വിഷാദം ആഗച്ച പുത്രത്വ ഭവിഷ്യതി മംസന്ദേയം ജനാലോക ഗുരും ബുദ്ധം ച ശങ്കരം.
അല്ലയോ കുഞ്ഞെ, അല്ലയോ വത്സ, അല്ലയോ പുത്രി, നീ ദുഃഖിക്കരുത്. നിനക്ക് അധികം വൈകാതെ തന്നെ ഒരു പുത്രൻ ജനിക്കും. ആ പുത്രനെ ജനങ്ങൾ എന്ത് ചെയ്യും? ജഗദ്ഗുരുവായ ഗൗതമനായും, അതായത് ബുദ്ധനായും ശങ്കരാചാര്യരായും അറിയാനിട വരും. സ്വപ്നത്തിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, എന്തായാലും നിനക്ക് ഉത്തമനായൊരു ശിശു ജനിക്കും, അതെന്തായാലും ജഗദ്ഗുരുവായ ബുദ്ധനും ശ്രീശങ്കരനുമായി നിനക്ക് കരുതാം.
മതിരോധാരംഭീരസുരീണൈവം സുവാദിനീം ദൃഷ്ട്വാ മഹേശ്വരീം സ്വപ്നേ സാദൃതം പ്രത്യബുദ്ധ്യത.
ഇപ്രകാരം സ്വപ്നം കണ്ട കുട്ടിയമ്മ ഈ വർണ്ണിച്ച മട്ടിൽ മാധുര്യം, ഔദാര്യം, ഗാംഭീര്യം എന്നിവ ഉൾക്കൊണ്ട സ്വരത്തോടുകൂടി അനുഗ്രഹ രൂപത്തിലും വരദാന രൂപത്തിലും സംഭാഷണം ചെയ്ത ജഗന്മാതാവായ ശ്രീ ദുർഗാ പരമേശ്വരിയുടെ പരമേശ്വരിയെ സ്വപ്നത്തിൽ കണ്ടിട്ടിൽ പെട്ടെന്ന് ഉണർന്ന് ഉണരാനിടയായി.
ഭീതിപ്രകർഷിയോർമധ്യവർത്തിനീവരവന്നിനി പരീക്ഷീണ പ്രബുദ്ധ്യാവി നശക്നോശ്ചാലിതം ചിരം.
അത്യധികം സൽഗുണങ്ങൾ കൊണ്ട് ഉത്തമയായിത്തീർന്ന് പരിസലെ പരിലസിച്ചിരിക്കുന്ന ആ കുട്ടിയമ്മ ദിവ്യമായ ആകൃതിയോടുകൂടിയ ദേവിയെ കണ്ടത് നിമിത്തമുണ്ടായ ഭീതിയും ഉത്തമനായൊരു പുത്രനെ ഉണ്ടാകുമെന്ന് ദേവിയിൽ നിന്ന് ലഭിച്ച വരം കൊണ്ടുള്ള സന്തോഷവും കൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ശാരീരികവും മാനസികവുമായി ക്ഷീണിച്ചുപോയവളുമായിട്ട് ഉണർന്നിട്ട് എങ്ങനെയാണോ പിന്നീട് ഉണർന്നത് ആ സമയത്ത് വളരെ നേരം ചലിക്കുവാൻ ശക്തിയില്ലാത്തവളായി ഇരുന്നു.
അതശാന്തസമുദ്ധായ ശയാനം സുവിദേപതിം പ്രാതപ്രമുദ്ധം സസ്വപ്ന വൃദ്ധം സർവമബോധയത്.
ശേഷം ഭീതിയുടെയും സന്തോഷത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും ഫലമായുണ്ടായ പാരവശ്യത്തിൽ നിന്ന് മുക്തയായ കുട്ടിയമ്മ പ്രഭാതകാലത്ത് ആയപ്പോൾ എഴുന്നേറ്റിട്ട് അടുത്തു തന്നെ കിടന്നുറങ്ങിയിരുന്ന ഭർത്താവിനെ സ്വപ്നത്തിൽ കണ്ട വിധത്തിലുള്ള കാര്യത്തെ അറിയിച്ചു.
വിദ്വാംസോ ദമ്പതീ ദേവി പ്രസാദ സ്വമനോരഥ അജിരാസവലസ്യാദിത്യാനന്ദാപ്തോന്യമജ്ജതാം.
അനന്തരം വൈദിശ്യം ഉള്ളവരായ ആ ദമ്പതികളെ ഒരു പുത്രനുണ്ടാകണമെന്നുള്ള തങ്ങളുടെ ആഗ്രഹം ദേവീപ്രസാദം കൊണ്ട് സഭ ഉടനടി സഫലമാകുമെന്നറിഞ്ഞിട്ട് ആനന്ദ സമുദ്രം മനസ്സുകൊണ്ട് അത്യധികം സന്തുഷ്ടരായി തീർന്നു. കൃത്വാഭ്രവാദിയം കർമ്മ ദേവി സ്തോത്രപരായണോ തൗ ഉപാഹരതം ജ്യേഷ്ഠപ്രാതേ വർത്താം ശുഭാമിമാം. ആ കുട്ടിയമ്മയുടെയും മാടനാശാനും കുട്ടിയമ്മയും ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രങ്ങൾ ചൊല്ലുന്നതിൽ വീണ്ടും ഒഴുകി. ചിലർക്ക് ചില സ്വപ്നദർശനം മതി, എന്താണ് പിന്നീട് അങ്ങോട്ട് ഭക്തി കൂടുവാൻ ഇടവരും. പ്രഭാതത്തിൽ ചെയ്യേണ്ട സ്നാനാദി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് വയൽവാരത്തെ വീട്ടിലെ കാരണവരും ജ്യേഷ്ഠനുമായ കൃഷ്ണവൈദ്യനെ ജ്യേഷ്ഠ സഹോദരനുമായ കൃഷ്ണവൈദ്യനെ പോയി കണ്ട് ഈ ശുഭവാർത്തയെ പെട്ടെന്ന് തന്നെ അറിയിക്കുകയുണ്ടായി. ലോകഗുരുവായൊരു പുത്രനുണ്ടാകുമെന്ന് ദേവി അരുൾ ചെയ്തിരിക്കുന്ന വൃത്താന്തത്തെ അറിയിച്ചു.
ഭാവോജ്ജ്വലാം ഭാഗതേയ പരമാനുപമാം കഥം ശ്രുത്വാ കുലേശ്വരോ വൈദ്യ പ്രീതിസ്ഥാവന്നമാദ.
വയൽവാരത്ത് കുടുംബത്തിലെ കാരണവരായിരിക്കുന്ന കൃഷ്ണൻ വൈദ്യൻ സ്വഭാവം കൊണ്ട് തന്നെ വർണ്ണീയനങ്ങളായ അനേകം മഹത്വങ്ങളോടുകൂടിയ ലോകഗുരുവെന്ന് ബഹുമാനിക്കപ്പെടുന്നവനും ബുദ്ധഭഗവാനും ശങ്കരഭാഗവത്പാദരോടും തുല്യനായ ഒരു മഹാത്മാവ് സ്വന്തം സഹോദരിയുടെ പുത്രനായി ജനിക്കുമെന്നുള്ള ഈ സ്വപ്നത്തിലുണ്ടായ സൂചനയെ കേട്ടിട്ട് അസാധാരണമായിരിക്കുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് അത്യന്തം സന്തുഷ്ടനായിട്ട് ദമ്പതികളായ കുട്ടിയമ്മയെയും മാടനാശാനെയും അനുമോദിച്ചു അഥവാ അഭിനന്ദിച്ചു.
അതസ വിധിവർച്ചാം കാരയിത്വാ വിശിഷ്ടാം വ്രതവരവിനി വൃത്താം സ്വാം സസാരം വ്യദാനീത് സമുചിത ഗൃഹധർമ്മ വ്യാപൃതാംഗാമാവിബാല ദിനമനുകുലദൈവ ബദ്ധചിത്താഖ്യവാസീത്.
വയൽവാരത്ത് വീട്ടിലെ കാരണവരായിരിക്കുന്ന കൃഷ്ണ വൈദ്യൻ തന്റെ സഹോദരിയായ കുട്ടിയമ്മയെ ധാവിതം മഹോത്സവപൂർണം ദേവീപൂജ തന്റെ ക്ഷേത്രത്തിൽ നടത്തിയിട്ട് തപോരവും ദേവി ഉപാസവുമായിരിക്കുന്ന ആ മഹാവ്രതത്തിൽ നിന്ന് പിന്മാറി, ഒരു വർഷത്തെ മഹാവ്രതത്തിൽ നിന്ന് പിന്മാറിയതാക്കി തീർത്തു. ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാം? ഏറ്റവും വലിയ ഗുണം സൗമനസ്യ. അത് ഏറ്റവും കൂടുതൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീത്വമായിരുന്നു കുട്ടിയമ്മയുടേത്. ശങ്കരാചാര്യയുടെ മാതാവ്, രാമകൃഷ്ണ പരമഹംസന്റെ മാതാവ്, ഇതെല്ലാം നമ്മൾ അളന്നു നോക്കുമ്പോൾ ഈ കണ്ണികളിൽ നിൽക്കുന്ന എല്ലാ മാതൃത്വവും മറ്റൊരു സ്ത്രീത്വത്തിന് മാതൃകയായിരിക്കുന്നവരായി തീർന്നിട്ടുണ്ടായിരുന്നു. ആര്യാംബ അന്തർജനം ശങ്കരാചാര്യയുടെ മാതാവ് ഇത്രയധികം ശ്രദ്ധയും ഭക്തിയും ശിവനിൽ അർപ്പിച്ച ഒരു സ്ത്രീത്വത്തെ ഭാരത ചരിത്രത്തിൽ കാണാൻ വളരെ കുറവാണ്. അങ്ങനെ നോക്കിയാൽ എല്ലാവിധ സ്ത്രീത്വങ്ങളിലും ഉത്കൃഷ്ടമായൊരു സ്ഥാനത്ത് വയ്ക്കാൻ കഴിവുള്ള ഒരു സ്ത്രീത്വമായിരുന്നു ആര്? നമ്മുടെ ഇവിടുത്തെ ഗുരുദേവന്റെ അമ്മ കുട്ടിയമ്മയും. ഒരു വർഷക്കാലം നല്ലൊരു മകനുണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ കുടുംബദേവതയായ ദേവിയുടെ മുമ്പിൽ സർവാത്മന മനസ്സുകൊണ്ട് യാതൊരു അന്യചിന്തകളും ഇല്ലാണ്ട് ദേവിയിൽ സമർപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ഭജനം ചെയ്ത ആ സ്ത്രീത്വത്തിന്റെ ഒരു വർഷക്കാലം നടത്തിയ ഈ ഏകാന്ത ഭജനവും നാമജപവും സ്തോത്രാദികളുമെല്ലാം അങ്ങ് ദേവിയിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ച് ആരുടെ നിർദ്ദേശപ്രകാരം സ്വന്തം ജ്യേഷ്ഠ സഹോദരനായ കൃഷ്ണനാശാന്റെ. വ്രതാനുഷ്ഠാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ കുട്ടിയമ്മ സമുചിതങ്ങളായ ഗൃഹിണീധർമ്മങ്ങളിൽ ഏർപ്പെടുകയും എല്ലാ ദിവസങ്ങളിലും കുലതവായ മണക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ സർഗം. രണ്ടാമത്തെ സർഗം ഇത് പറഞ്ഞുകൊണ്ട് ഈ ഒന്നാം സർഗം ഇവിടെ സമാപിക്കുകയാണ്.
ഓം നമോ ഭഗവതേ വാസുദേവായ.
അടുത്തത് നമ്മളെയെല്ലാം അനുഗ്രഹിച്ച് ആശീർവദിച്ച് നല്ലൊരു മാർഗം എല്ലാ തരത്തിലും കൊണ്ടെത്തി, വിദ്യാഭ്യാസപരമായിട്ടും അല്ലാതെയും എല്ലാം, ഒരു കുടുംബജീവിതം എങ്ങനെയാകണം, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ പൊരുതാണ്ട് സമന്വയഭാവത്തിൽ ജീവിക്കുക എന്നൊക്കെ അരുളി ചെയ്ത് ദേവീദേവന്മാരെ സ്തുതിക്കേണ്ടതെങ്ങനെയാണ്, ഭജിക്കേണ്ടതെങ്ങനെയാണ്, എങ്ങനെയാണ് ഈശ്വര അനുഗ്രഹം കൊണ്ട് ജീവിതം സമർത്ഥമാക്കാൻ പറ്റുക എന്നൊക്കെയുള്ള മാർഗം ശരിയായ വണ്ണം കാണിച്ച് അനുഗ്രഹിച്ച നാരായണ ഗുരുദേവന്റെ ജനനവും വിദ്യാഭ്യാസ അവതാരവും വിദ്യാഭ്യാസമാണ് ഇനി വായിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടും സപ്താഭൂമിയിൽ അവതാരമെന്ന് പറയുന്നത് വളരെ മഹത്വമാർന്ന ഒന്നാണ്. ഈ അവതാരത്തിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് ഗുരുദേവന്റെ അവതാരം കേൾക്കുക, എന്തൊക്കെയായിരുന്നു അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. പറയുന്നു, മണക്കിലെ ദേവീക്ഷേത്രത്തിൽ നായന്മാരുടെയും ഈഴവരുടെയും കൂടെ തട്ടകമായിരുന്നു ദേവീക്ഷേത്രമെങ്കിൽ, പഴയ കാലത്ത് വയൽവാരത്ത് പ്രദേശത്ത് മഴ ലഭിക്കാതിരുന്നാൽ മഴ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും കൂടെ കുട്ടിയമ്മയായിരുന്നു പൂജയ്ക്ക് ഏൽപ്പിച്ചിരുന്നത്. മലരും മറ്റുമൊക്കെ കൊണ്ടുവന്ന് നിവേദിച്ച് ദേവിക്ക് കൊടുത്ത് കുട്ടിയമ്മ കൊടുത്തു കഴിഞ്ഞാൽ മഴ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം തന്നെ പരിശുദ്ധമായ ഒരു മനസ്സിന്റെ ഉറവിടമാണ് കുട്ടിയമ്മ എന്ന് വിളിച്ചോതുന്ന പല കാര്യങ്ങളിലെ ഒന്നാണ് ഇത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഈശ്വര അനുഗ്രഹം നേടാനുള്ളതാണ് ജീവിതം എന്നുള്ളത് കൊണ്ട് അരിയും പൂവിട്ട് ഈ ശരീരത്തെ പരിത്യജിക്കുന്ന ഈ ലോകത്ത് നിന്ന് അരിയും പൂവും അല്ലാണ്ട് മനുഷ്യന്റെ മനസ്സിലെ അരികളെ ശത്രുക്കളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് പരമപൂജ്യമായ ഈശ്വരന്റെ അരികിലേക്ക് ചെല്ലാൻ നമുക്ക് യോഗ്യമാക്കി തീർക്കുന്ന ഒന്നാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ. ആ നല്ല കർമ്മങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ കർമ്മമാണ് ഈശ്വര ആരാധന. ഈശ്വര അനുഗ്രഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതം സാർത്ഥകമാക്കി തീർക്കുന്നത്. ഈശ്വര അനുഗ്രഹവും ഈശ്വര അനുഗ്രഹം ഉണ്ടെങ്കിലേ ഈശ്വര നാമം നമുക്ക് ജപിക്കാൻ പറ്റുകയുള്ളൂ. എന്താ പ്രഹ്ലാദ ചരിതം എടുത്തു വെച്ച് വായിച്ചു നോക്കുക. ഭഗവാനെ, എനിക്ക് അങ്ങയെ എല്ലാ കാലവും പൂജിച്ച് ഭജിച്ച് ജീവിക്കുവാനുള്ള ഒരു അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് പ്രഹ്ലാദൻ. നാമം ജപിക്കാനുള്ള മനക്കരുത്ത് അവിടെ എവിടെയും മനസ്സ് പോകാണ്ട് നമുക്ക് ലഭിക്കണമുണ്ടെങ്കിൽ തന്നെ അതിനും ആരുടെ അനുഗ്രഹം വേണം? ഈശ്വരനെ. ഇപ്പൊ തന്നെ നമുക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സെല്ലാം പല സ്ഥലത്തേക്ക് പോകും, പല കാര്യങ്ങളിൽ വ്യാപൃതവുമായിരിക്കും. ഒരു മിനിറ്റ് നമുക്ക് ഇവിടെ ഇരുത്താൻ സാധിക്കില്ല. കാര്യം എന്താ, മനസ്സിനെ അത്രത്തോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. കൊടുക്കേണ്ടതിൽ മനസ്സ് കൊടുക്കാതെ ആവശ്യമില്ലാത്തതിൽ മനസ്സ് കൊടുത്തതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് നേടാൻ പറ്റുക എന്ന് ചിന്തിച്ചാൽ പരലോക ഗമനത്തിൽ നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഇവിടെ സമ്പാദിക്കുന്നത് കൊണ്ടോ ജീവിക്കുന്നത് കൊണ്ടോ എല്ലാം കൊണ്ടും പരലോക ഗമനത്തിൽ അളക്കപ്പെടുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. എത്ര കർമ്മങ്ങൾ പരിശുദ്ധമാക്കി വെച്ചിരിക്കുന്നു അത്രയും കർമ്മങ്ങളുടെ പരിണത ഫലമാണ് അടുത്ത ജന്മവും അടുത്ത ജന്മത്തെ കർമ്മങ്ങളും. ഈ ജന്മം നമ്മൾ നല്ല കർമ്മങ്ങളെ കൊണ്ട് ശേഷിക്കുന്ന കാലം ജീവിക്കാൻ പര്യാപ്തമാക്കി തീർത്തില്ലെങ്കിൽ അടുത്ത ജന്മം വീണ്ടും കടികെട്ടിയായിട്ട് തീരും. ആര് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നോ അവർക്കായിരിക്കും ഗുണം കൂടുതൽ, ആര് ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നോ അവർക്ക് തന്നെ വീണ്ടും ക്ലേശനിർഭരമായ ഒരു ജീവിതം സംജാതമാകുമെന്നല്ലാണ്ട് വേറെ യാതൊരു പ്രയോജനവും അവർക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കേണ്ട ഒന്നാണ്, ഏതൊക്കെ അവതാരങ്ങൾ ഭാരതഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ ആ അവതാരങ്ങളുടെ എല്ലാം ലക്ഷ്യം ധർമ്മസംസ്ഥാപനമാണ്. ധർമ്മത്തിൽ നിന്ന് മനുഷ്യൻ മനുഷ്യൻ അതിൽ നിന്ന് പിന്മാറുമ്പോൾ അതിനെ സ്ഥാപിച്ചെടുക്കേണ്ട ദൌത്യവുമായി ഈശ്വരാംശീഭൂതരായ ദൈവഗണങ്ങൾ അവതരിക്കുമ്പോൾ അതിലൊരു അവതാരമാണ് നമ്മുടെ മുമ്പിൽ. നമുക്കെല്ലാം ആശ്രിത സ്ഥാനവും അഭയകേന്ദ്രവുമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ, ആ ശ്രീനാരായണ ഗുരുദേവന്റെ ജനനവും വിദ്യാഭ്യാസവുമാണ് ഈ ശ്രീനാരായണ വിജയം എന്ന് പറയുന്ന മഹാകാവ്യത്തിലെ രണ്ടാം സർഗം കൊണ്ട് പ്രതിപാദിക്കുന്നത്. വളരെ സംശയരഹിതവും എന്നാ ഭക്തി നിർഭരവുമായ ഒരു സന്ദേശവാഹകത്വമാണ് ഈ ശ്രീനാരായണ ധർമ്മത്തിൽ ജനന സമയത്ത് ഉണ്ടായിരിക്കുന്നത്. ഭക്തിപൂർവം ശ്രദ്ധയോടും കൂടി കേൾക്കണം. കാര്യം സപ്താഹം എന്ന് പറയുമ്പോൾ അതിലെ നിയമം അനുസരിച്ച് ജനിക്കുന്നേ ഉള്ളൂ. ഗുരുദേവൻ ജനിച്ചിട്ടില്ല, നമ്മുടെ സപ്താഹത്തിൽ ജനിക്കാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ജനിക്കാൻ പോകുന്നതിന് മുമ്പ് ജനിച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നതിന് മുമ്പുള്ള അവസ്ഥാവിശേഷം മനസ്സിൽ, നമ്മുടെ മനസ്സ് എത്രത്തോളം കലുഷിതമായിരിക്കുന്നുവോ അത്രത്തോളം ഇതിന്റെ മഹത്വത്തെ അറിയാൻ പറ്റാണ്ട് മനസ്സ് ഓടിയൊളിക്കുകയും ചെയ്യും. എത്രത്തോളം ഇതിന്റെ മഹത്വം അറിയാം, ഈശ്വര വചനത്തിന്റെയും ഗുരുത്വത്തിന്റെയും സൽക്കർമ്മ ജീവിതത്തിന്റെയും മഹത്വം ഏത് വ്യക്തികൾക്കറിയാമോ അത്രത്തോളം അവര് ഇതിനകത്തേക്ക് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യും. മറ്റുള്ള ചിന്തകളെല്ലാം വെടിഞ്ഞ് മനസ്സിനെ ഏകാഗ്രമാക്കി ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ അവതരിക്കാൻ പോകുന്ന സുദിനമാണ് ഇന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം മനസ്സ് പരിപൂർണമായിട്ടും ഗുരുദേവ അനുഗ്രഹത്തിന് ഇടം വരത്തക്ക രീതിയിൽ ഒതുങ്ങിയ ചിന്താധാരയുമായിട്ട് ഇരുന്ന് കേൾക്കണം. മനസ്സുകൊണ്ട് നമ്മൾ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ നാരായണായ എന്നുള്ള മന്ത്രത്തെ ജപിച്ചുകൊണ്ട് വേണം ഈ ഭാഗം ശ്രദ്ധാപുരസരം കേൾക്കുവാൻ.
തദശരത്കാലവിലാസപുരേ പ്രവർത്തമാനേ ജഗദാംഹിതായ ബാലാവയൽവാര കുടുംബപുണ്യം പ്രിയാർഹിത ഗർഭവതീ വിഭൂവ.
ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ചതിന് ശേഷം വയൽവാരം കുടുംബം വീട്ടുകാരെല്ലാവരിലും പുണ്യം ഉടലെടുത്തു തുടങ്ങി. എല്ലാവരിലും ഒരു മാറ്റം, പ്രകൃതിയിലും ഒരു മാറ്റം കണ്ടു തുടങ്ങി. എന്തൊക്കെയോ പ്രകൃതിയിൽ നടക്കാൻ പോകുന്ന അത്യാഹ്ലാദം, അങ്ങ് പിന്നെ മധുരാപുരിയിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന വസുദേവരുടെയും ദേവകിയുടെയും അവസ്ഥ ആലോചിച്ച് നോക്കുക. കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ചങ്ങലയ്ക്ക് കാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു, ഗേറ്റുകളടച്ച് ഗേറ്റിന്റെ മുന്നിലായിട്ട് ദ്വാരകവാടത്തിലെ ഓരോരുത്തർ കാവൽക്കാരായി നിന്നുകൊണ്ടും ഇരിക്കുന്ന സമയത്ത് അകത്തളത്തിലെ വസുദേവരുടെ മുമ്പിൽ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടതും നിർദ്ദേശിക്കുന്നതും 12 മണി നേരത്ത് അഷ്ടമി രോഹിണി നാളിൽ 12 മണി നേരത്ത് ഭഗവാൻ ജനിക്കുന്നതുമായ രംഗം, കോരിച്ചൊരിയുന്ന മഴയത്ത് യമുനാ നദി കടന്നു പോകുക, കാലിലെ ചങ്ങലക്കെട്ടുകൾ അഴിക്കുക, അത് എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധ്യമാകാത്തതിനെ കൂടി അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുന്നതാണ് ഭഗവശക്തി. അപ്പൊ മനുഷ്യന്റെ ഇച്ഛാശക്തിയെക്കാളും ഉപരിയായി നിൽക്കുന്ന മഹത്വമാർന്ന ശക്തിയാണ് ഭഗവാന്റെ ശക്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഭഗവാന്റെ ശക്തി ഇവിടെ പ്രവർത്തിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന കാലുകളിലെ ചങ്ങലപ്പൂട്ട് തന്നെ അഴിയുന്നു, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു, ഉണർന്നിരുന്നവർ ഉറങ്ങുന്നു. പ്രകൃതിയുടെ കോരിച്ചൊരിയുന്ന മഴയത്ത് അനന്തൻ തന്റെ പത്തി വിടർത്തി കുടയായി മാറുന്നു, യമുനാ നദി സ്വയം മാറിക്കൊടുക്കുന്നു. വസുദേവർക്ക് ഗോകുലത്തിലേക്ക് ഭഗവാനെയും കൊണ്ട് എഴുന്നള്ളാൻ വരുന്നതാരാ? സാക്ഷാൽ ഭഗവാനാണ്. ഇവിടെയും അതാണ്, ഈ പ്രകൃതി തന്നെ ഒന്ന് മാറിക്കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. എന്താ കാര്യം? ഭഗവാന്റെ അവതാരമായിട്ട് ദിവ്യ പ്രാർത്ഥന കൊണ്ട് മനസ്സുരുകി ദേവീ ദേവന്മാരോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയ കുട്ടിയമ്മ യഥാകാലം ശരത്കാലത്തിന്റെ താമരപ്പൂക്കൾ എപ്രകാരമാണോ വിടർന്നു നിൽക്കുന്നത്, അതിന്റെ സൗന്ദര്യ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് എപ്രകാരമാണോ ഉത്കർഷമുണ്ടാകുന്നത്, അതുപോലെ തന്റെ പ്രിയന്റെ ഇംഗീതമനുസരിച്ച് ആത്മാവിനെ വ്യാപരിപ്പിച്ചിട്ട് ലോകത്തിന്റെ യോഗക്ഷേമം ഉണ്ടാകാനായി ഒരു പുത്രനെ ജനിപ്പിക്കുമാറ് ഗർഭവതിയായി തീർന്നു. ആരാണ് കുട്ടിയമ്മ?
പ്രാജീവകല്ലേ സവിതാരമന്ദ സ്തമോ നികന്ദാരമനന്ദകാന്തി ഗർഭേ ദദാന വിരരാജമാല തേജോനിധി ലോകഗുരും മഹാന്തം.
അത്യന്തം തേജസ്വി മഹാത്മാവുമായ ജഗദ്ഗുരുവിനെ ഗർഭത്തിൽ വഹിച്ച കുട്ടിയമ്മ ഉഷസ്സിൽ രാവിലെ അവർണ്ണനീയമായ കാന്തിയോടുകൂടിയവളായി. ഇവിടെയും കംസനെ നിഗ്രഹിക്കും 8-ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞ ആകാശവാണി പോലെ ഈ സമയത്ത് 8-ാമത്തെ പുത്രനെ ഗർഭം ഗ്രഹിച്ച യശോദ ദേവകി എന്ത് ചെയ്തു, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ ചൈതന്യം കൊണ്ട് മുഖത്തെല്ലാം കാന്തി തിങ്ങി നിറഞ്ഞു നിന്നപ്പോൾ ഇത് കണ്ട കംസനൊരു സംശയം തോന്നി, ഇവളിൽ എന്തോ ഒരു വസ്തുണ്ട്, അത് ഈ ലോകത്തെ ജഗത്തിനെ നിയന്ത്രിക്കുന്ന ഭഗവാൻ തന്നെയാണോ എന്ന് സംശയം. എന്താ ബാഹ്യമായ നോട്ടത്തിൽ അതിമഹത്തായ ചൈതന്യത്തിന്റെ ഉറവിടമായി മാറിയിരിക്കുന്നു ദേവകി. അതുകൊണ്ട് തന്നെ അതേപോലെ ഇവിടെ സംശയിക്കുകയല്ല, ഇവിടെ എല്ലാവർക്കും വിശ്വാസം കൂടിയ ചെയ്ത കുട്ടിയമ്മയുടെ ഇടയ്ക്ക്. എന്താ കാര്യം എന്താന്ന് വെച്ചാൽ, സൂര്യനെ പോലെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുട്ട് പരന്നിരിക്കുന്ന പുറം ലോകത്ത് സൂര്യനുദിക്കുമ്പോൾ ഇരുട്ട് എപ്രകാരമാണ് ഓടി ഒളിക്കുന്നത്, അതുപോലെ കിഴക്കുദിക്കുന്ന സൂര്യനെ പോലെ വളരെയധികം മനോഹരമായിട്ട് ശോഭിച്ചു വീട്ടിലെ ആര്, വയൽവാരത്തെ വീട്ടിൽ കുട്ടിയമ്മ. ലോകേ വധൂനാം അഭിലാഷഭേത ഏഗർഭകാലേ പ്രസിദാ പ്രതിദാലസന്തി ന കോപിതാം തേഷു ഗിബാധതേ സ്മ പ്രിയാനയുക്താവി ന കിഞ്ചിദൂചേ. സ്ത്രീജനങ്ങൾക്ക് ഗർഭമുണ്ടായിരിക്കുന്ന കാലത്തുണ്ടാകുന്ന ഈ അഭിലാഷഭേദ, ഏതെല്ലാം പ്രത്യേക തരത്തിലുള്ള ആഗ്രഹങ്ങളാണോ ലോകത്ത് പ്രസിദ്ധങ്ങളായിട്ടുള്ളത് അതെല്ലാം അവയിലൊന്നും തന്നെ ആരിലില്ലായിരുന്നു, കുട്ടിയമ്മയെ ബാധിച്ചില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ലാത്ത ആ കുട്ടിയമ്മ ഭർത്താവിനാൽ ചോദിക്കപ്പെട്ട് നിനക്ക് ഒന്നും പറയാനില്ലേ, ഒന്നും ആവശ്യമില്ലേ എന്ന് ചോദിച്ചു. ദേവീ സമാരാധനനയാ ഗുരുണാം ശുശ്രൂഷയാ ബാന്ധവതർപ്പണേന പ്രിയാ പ്രിയാചാര സബരയാച നിനായ സ്നേഹസമാ സാനേകസമാത്മനിഷ്ഠ. ആത്മനിഷ്ഠമായ തപസ്സുകൊണ്ടും ദേവീപ്രസാദം കൊണ്ടും മനസ്സിന് സത്വതയെ സത്വശുദ്ധിയെ പ്രാപിച്ച് ആത്മാന ആത്മജ്ഞാനം നേടിയ പരിശുദ്ധമതിയായിരിക്കുന്ന കുട്ടിയമ്മ കുലദേവതയായിരിക്കുന്ന ഇഷ്ടവരതയുടെ മണയ്ക്കൽ ഭഗവതി ദേവിയുടെ ആരാധന കൊണ്ട് പൂജ കൊണ്ട് ഗുരുക്കന്മാരെ ഗുരുക്കിരിജ് ഗുരുജനങ്ങളെ ശുശ്രൂഷിച്ചതുകൊണ്ടും ബന്ധുജനങ്ങളെ വേണ്ടുന്ന വിധത്തിൽ തൃപ്തിപ്പെടുത്തിയതുകൊണ്ടും സ്വപ്രിയന് ആനന്ദപ്രദങ്ങളായ പരിചര്യകൾ ചെയ്തുകൊണ്ടും കാലം നയിച്ചു. കദാചിദേകാന്തരസാനുവിദ്ധ സുഗേകവാടി സരസീതടേഷു സ്ഥിതാചിരം ധ്യാന നിമഗ്നചിത്ത ചേടീജനാദാനീ. കുട്ടിയമ്മ ചിലപ്പോൾ ഏകാന്തത്തിൽ കഴിച്ചുകൂട്ടുവാനുള്ള താൽപ്പര്യത്തോടുകൂടിയവളും ചിലപ്പോൾ സ്വന്തം വീടിനോട് ബന്ധിച്ചുള്ള വൃക്ഷകവാടത്തിൽ കുളത്തിന്റെ കരയിൽ അവിടെവിടെ ധ്യാനം വളരെ നേരം ധ്യാനത്തിൽ മുഴുകിപ്പോയ മനസ്സോടുകൂടിയവളുമായി ദുഃഖിത എല്ലാ ജനങ്ങളെയും ദുഃഖിതരാക്കി തീർത്തു എന്ന് പറഞ്ഞ് ഇവക്ക് എന്തു പറ്റി, ഏത് സമയം എന്താ ഏകാന്ത ധ്യാനം നാമജപം ഇങ്ങനെയുള്ളതിൽ മാത്രം ശ്രദ്ധ, ഏകാന്തമായി ഇരിക്കുന്നതിലെല്ലാം ശ്രദ്ധ, എന്താ സാക്ഷാൽ ഭഗവാന്റെ അവതാരമാണ്. ഈ സമയത്തെല്ലാം അവർക്ക് മനോബലം മറ്റുള്ളവരെക്കാൾ കൂടും, അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദൈവികമായ ഒന്നായിത്തീരും. ആരുടെ ഉള്ളിലാണോ ഈശ്വരന്റെ അനുഗ്രഹമുള്ളത്, ആരുടെ ഉള്ളിലാണോ ഈശ്വരൻ അനുഗ്രഹിച്ചതിന്റെ ഫലം കാണുന്നത്, അവര് ഏകാന്തത ഇഷ്ടപ്പെടും, ശാന്തത ഇഷ്ടപ്പെടും, സൽഗുണങ്ങളെ ഇഷ്ടപ്പെടും. ആരാണോ ഈശ്വരനാൽ ശപിക്കപ്പെട്ടത് അവരിലെല്ലാം കാണും ദുർഗുണങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും. സഖീഭിരാത്മപ്രിയകാരിണീഭീർ അന്വാസിത സകുലവൃദ്ധനീത സമീപദേശസ്ഥ വിശിഷ്ട പുണ്യ ദേവാലയാലോകം ആചചാര. തന്റെ അഭീഷ്ടം എന്തെന്ന് നോക്കി പ്രവർത്തിക്കുന്ന ശീലമുള്ള തോഴികളുമൊത്തു കഴിയുന്ന ആ കുട്ടിയമ്മ വീട്ടിലെ വൃദ്ധജനങ്ങളാൽ നയിക്കപ്പെട്ടവളായിട്ട് വീടിന്റെ അടുത്ത സ്ഥലങ്ങളിൽ വിശിഷ്ടങ്ങളും ഭാവനങ്ങളുമായി ഇരിക്കുന്ന ദേവാലയങ്ങളിൽ പോയി ദർശനം നടത്തുക എന്ന കർമ്മം അനുഷ്ഠിച്ചു പോന്നു. ഇപ്പൊ പരദേവതയായിരിക്കുന്ന ദുർഗാദേവിയെ മാത്രമല്ല ഈശ്വരഭജനം ചെയ്ത് അഭീഷ്ടവരദായകത്വം നേടിയെടുത്തത് കുട്ടിയമ്മ. പിന്നെന്താണ്, സമീപപ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലും പോയി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാക്കുമാറ് പ്രവർത്തിച്ചു. സ്വതസ്വരൂപാരുചിരോജ്വലാംഗി ക്രമേണ സാദേഗത ദുഃഖമുക്ത അലോകിയ ഭാവരിവേഷജുഷ്ട വിദദ്യുതേ വൈദ്യുതദീപികേവ.
ജന്മനാ തന്നെ ആകർഷകമായ രൂപഭംഗിയോടുകൂടിയ കുട്ടിയമ്മ ലാവണ്യം കൊണ്ടും തേജസ് കൊണ്ടും പ്രകാശിക്കുന്ന ശരീരത്തോടുകൂടിയ കുട്ടിയമ്മ ക്രമേണ ക്രമത്തിലെ ഗർഭകാല സാധാരണങ്ങളായിരിക്കുന്ന അഭിലാഷങ്ങൾ നിമിത്തമുണ്ടായ ദുഃഖങ്ങളിൽ നിന്ന് വിമുക്തിയും ഗർഭസ്ഥനായ ശിശുവിന്റെ മാഹാത്മ്യം നിമിത്തം ദിവ്യമായ തേജസ്സിന്റെ പരിവേഷത്തോടുകൂടിയവളുമായി തീർന്നു. അങ്ങനെയുള്ള ദിവ്യമായ പരിവേഷത്തോടുകൂടിയവളായി തീർന്നിട്ട് ഒരു വൈദ്യുത ദീപം പോലെ കുട്ടിയമ്മ വയൽവാരത്തെ വീട്ടിലെല്ലാവരുടെ മുമ്പിൽ പ്രശോഭിച്ചു.
കുടുംബനാഥേ പിഷജാം വരേണ സ്വസ്വപ്പുനപ്പും സവനാദി കർമ്മ അകാരയേ മോദഭരാനിതോധ ക്രമേണ സർവം വിഭവാനുരൂപം.
ശേഷം വയൽവാരത്തെ വീട്ടിലെ കാരണവരും വൈദ്യന്മാരിൽ ശ്രേഷ്ഠനുമായ കൃഷ്ണൻ വൈദ്യൻ മോദഭരാനിതസൻ അത്യന്തികം സന്തോഷത്തോടുകൂടിയവനായിട്ട് തന്റെ ഏക സഹോദരിയായ കുട്ടിയമ്മയുടെ പുംസവനം തുടങ്ങിയിരിക്കുന്ന എല്ലാ സാംസ്കാരിക കർമ്മങ്ങളും ക്രമത്തിൽ സാമ്പത്തികമായ സ്ഥിതി അനുരൂപമായ നിലയിൽ അനുഷ്ഠിച്ചു. സ്ത്രീകൾ ഗർഭിണികളായിരിക്കുമ്പോൾ അനുഷ്ഠിക്കപ്പെടേണ്ട സംസ്കാരത്തെയാണ് പുംസവനാദി സംസ്കാരം എന്ന് പറയുന്നത്. ഇത് രഘുവംശത്തിലെ പറയുന്നുണ്ട്. വളരെ സ്വേദാക്രമം പുംസവനാദിക്രിയാ ധൃതേശ ശീര ശശിർവിദത്സഹ എന്ന രഘുവംശത്തിലെ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് അവസാനം നമുക്കിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഇനി പുംസവനം എന്നുള്ള ശബ്ദത്തെക്കുറിച്ച് ആർക്കെങ്കിലും സംശയം കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പുംസവനം ഉണ്ടോ? ആ പറയുന്നുണ്ട്, ഭർത്താവ് ഗർഭിണിയെ പുരസ്കരിച്ച് നടത്തുന്ന ജപഹോമാദി കർമ്മങ്ങൾ, ആ കർമ്മത്തെയാണെന്ന് പറയുക പുംസവനം. ഭർത്താവായിരിക്കുന്ന ആള് ഭാര്യയെക്കുറിച്ച് നടത്തുന്ന ഏതൊക്കെ ഹോമജപം ഹോമം എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അതെല്ലാം പുംസവനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭസ്ഥനായിരിക്കുന്ന ശിശു പുത്രനായിരിക്കണമെന്നുള്ള സങ്കല്പം ആ കർമ്മത്തിൽ പ്രധാനമാണ്. മനസ്സിലായത്? ഗർഭസ്ഥ ശിശു ആരായിരിക്കണം? പുത്രനായിരിക്കണമെന്നുള്ളതാണ് പുംസവനത്തിന്റെ കർമ്മം. ഇനി പണ്ടുകാലത്ത് ചെയ്യുവാനും ഈ വടവൃക്ഷത്തിന്റെ വടക്ക് കിഴക്കോട്ടുള്ള ഒരു ശാഖ, അതിൽ നിന്നും രണ്ട് കായ്കളോടുകൂടിയതും പുഴുക്കേടില്ലാത്തതുമായ ഒരു ശാഖരാഗ്രം എന്ന് പറഞ്ഞ മണ്ഡഭാഗം, അത് മന്ത്രവും തന്ത്രവും പൂർവ്വം യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന് ചതച്ച് പിഴിഞ്ഞ് ആ നീര് ഭർത്താവ് ഗർഭിണിയായ ഭാര്യയുടെ മൂക്കിന്റെ വലത്തേ ദ്വാരം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക, അതാണ് പുംസവന ക്രിയ എന്ന് പറയുന്ന രീതി പുംസവനക്രിയ എന്ന് വിവരിച്ചിരിക്കുന്നത്. പിന്നെ നടത്തേണ്ടത് സീമന്തോന്നയനമാണ്. സീമന്തോന്നയനം എന്ന് പറഞ്ഞ് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ നടത്താറുള്ള നാലാം മാസം തൊട്ട് ആറാം മാസം വരെ എട്ട് മാസത്തിലോ സീമന്തോന്നയനം നടത്തണമെന്നാണ് വിധി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി ഓരോ വിഭിന്ന രീതിയിൽ കെട്ടിവയ്ക്കലാണ് സീമന്തോന്നയനം. ഒരേ രീതിയിലല്ല, പിന്നെങ്ങനെയാണ്? പല രീതിയിൽ കെട്ടിവയ്ക്കുക. ഇതെല്ലാം പഴയകാലത്ത് അനുഷ്ഠിച്ചിരുന്ന കാര്യങ്ങളാണ്. അറിയാമല്ലോ, ഇരണ്യകശ്യപ് തപസ്സിനായി പോയപ്പോൾ ഇരണ്യകശ്യപിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി ആര്? ഇന്ദ്രൻ. വഴിയിൽ വെച്ച് നാരദൻ രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പുംസവനാദി സീമന്തോന്നയനം തുടങ്ങിയിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊടുക്കുന്നു. ആര്? നാരദൻ പറഞ്ഞ പ്രകാരം ഇരണ്യകശ്യപിന്റെ ഭാര്യ സവിസ്തരം അനുഷ്ഠിക്കുകയാണ്. ശ്രദ്ധാഭക്തിപൂർവ്വം അനുഷ്ഠിച്ച് അങ്ങനെ ജനിച്ച ഭക്തനാണ്, പുത്രനാണ് ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധനും ഭാഗവതത്തിലെ പ്രസിദ്ധനുമായ ഭക്ത പ്രഹ്ലാദൻ. ഇരണ്യകശ്യപെന്ന് പറഞ്ഞ അസുരന് ജനിച്ചിട്ടുകൂടിയ അസുരന്റെ പുത്രനായിട്ടുകൂടിയും ഗർഭാധാന കാലത്ത് പുംസവനം തുടങ്ങിയിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് കേൾക്കുകയും അതിൽ ഈശ്വരനോട് ഭക്തി തോന്നിക്കുകയും ചെയ്യുക. ജന്മനാ തന്നെ ഈശ്വരനോട് ഭക്തി തോന്നിച്ചു.
ഇരണ്യകശവായ നമഹ എന്ന് രാജ്യത്ത് മുഴുവൻ ചൊല്ലി എല്ലാവരും നടക്കുമ്പോൾ സ്വന്തം ഗ്രഹത്തിലെ സ്വന്തം പുത്രൻ മാത്രം എന്താണ്? ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലി. അതെന്താ? ഗർഭാധാന കാലത്ത് സ്ത്രീകൾ നല്ല സംസ്കാരം കേട്ടാൽ കുട്ടികൾ അത് കണ്ടുപഠിക്കാൻ, ആ സംസ്കാരം ആ കുട്ടികളിലേക്ക് കടത്തിവിടാൻ നമുക്ക് സാധിക്കുമെന്ന് ആദ്യം എഴുതി വെച്ച ഗ്രന്ഥം രാമായണമാണ്. രാമായണത്തിൽ ഗർഭാധാന കാലം തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സസൂക്ഷ്മം ഒരു ഇതിന് ഡോക്ടറേറ്റ് എടുത്ത ആളെ പോലെയാണ് വാൽമീകി വിസ്തരിച്ചു പറയുന്നുമുണ്ട്. ഗുരും ഗുരുണാവി ലോകകാര്യം ദുരന്തരാണാം ഉദരേതദാനം ദൃഷ്ടാതുതാം സർവശരീരോണോവി വിഭൂരുത്യാദരഭാരഭാജം. എല്ലാ സകല ജീവികളും ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുക സംഹരിക്കുക മുതലായ കൃത്യങ്ങൾ നിർവഹിച്ചു പോരുന്ന ബ്രഹ്മാദികളായിരിക്കുന്ന ഉപദേഷ്ടാക്കൾ ഉപദേശകനായി നിൽക്കുന്ന ഈശ്വരനെ, ബ്രഹ്മാവിനു കൂടി ഉപദേശകനായിരിക്കുന്ന സഠലാരാണ് വിഷ്ണു ഭഗവാനെ, വയറ്റിൽ ധരിക്കുന്ന ആ കുട്ടിയമ്മ, അതായത് ലോകത്തെ സൃഷ്ടിസ്ഥിതി സംഹാരാദികളിലെല്ലാം തന്നെ സൃഷ്ടിയാദികളിൽ ഉപദേശിക്കുന്ന ബ്രഹ്മാവിനെ ആരാ ഉപദേശിക്കുന്നത്? വിഷ്ണു ഭഗവാൻ. ആ വിഷ്ണു ഭഗവാനെ വയറ്റി ധരിച്ചിരിക്കുകയാണ് ആര്? സക്ഷാൽ കുട്ടിയമ്മ എന്ന് പറഞ്ഞ വിഷ്ണു ഭഗവാനാണ് നാരായണനായിട്ട് അവതരിച്ചത്. അങ്ങനെ ധരിക്കുന്ന കുട്ടിയെ ആത്യന്തികമായ ആദരവോടുകൂടിയവളായി തീർന്നു ആര്? കുട്ടിയമ്മ. ഇങ്ങനെയുള്ള കുട്ടിയെ ഉദരത്തിലുള്ളതുകൊണ്ട് ബാഹ്യമായിട്ട് അത്യാദരമുള്ള ഒരാളായി മാറി ആര്? കുട്ടിയമ്മ. അത്യാഗത ശ്രാവണമാസരൂപ പ്രസൂതികാല ശുഭയോഗയുക്ത യഥാമുദ കേരളഭൂതദാത്ര്യാം ലക്ഷ്മി സമാഗത്യ കരോതി നൃത്തം. ഗർഭകാല സംസ്കാരങ്ങളെല്ലാം പൂർണ്ണമാക്കിയതിന് ശേഷം ഐശ്വര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അതിദേവതയായിരിക്കുന്ന ലക്ഷ്മീദേവി, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ സപത്നിയായിരിക്കുന്ന ലക്ഷ്മീദേവി മുദാ സന്തോഷത്തോടു കൂടിയവളായിട്ട് കേരളഭൂതദാത്ര്യാം ആഗത്യ, കേരളഭൂമിയിൽ വന്നിട്ട് നൃത്യം കരോതി. എന്താ? സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അംശീഭൂതനായ നാരായണൻ കുട്ടിയമ്മയുടെ ഉദരത്തിൽ ശയിക്കുന്നതുകൊണ്ട് ആനന്ദ നൃത്തത്തെ ചെയ്തു ലക്ഷ്മീദേവി. ആ ചിങ്ങമാസമാകുന്ന ശുഭയോഗയുക്ത ശുഭസൂചകങ്ങളായ ഗ്രഹങ്ങളോടുകൂടിയ പ്രസവത്തിനുള്ള മാസം ആഗതഃ അഭൂത് വന്നു ചേർന്നു.